السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني جاعل في الأرض خليفة، قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك، قال إني أعلم ما لا تعلمون. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 30-ാമത്തെ സൂക്തമാണ് ഇവിടെ ഹോദി കേൾപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്ന ഒരു വചനമാണ് ഈ ആയത്തിൽ. മനുഷ്യൻ മുജാദനാകുന്നതിന് മുമ്പ് തന്നെ അവന് നൽകിയ ഉന്നതമായ സ്ഥാനത്തെ പറയുന്ന ഒരു വചനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ. വഇദ് ഖാല റബ്ബുക, നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. ആരോട്? ലിൽ മലായികത്തി, മലക്കുകളോട്. എന്താണ് പറയുന്നത്? ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ, തീർച്ചയായും ജാഇലുൻ ഞാൻ ആക്കുന്നു, ഫില്ലർലി ഭൂമിയിൽ ഖലീഫ, ഭൂമിയിൽ ഒരു ഖലീഫയെ ഞാൻ ആക്കുവാൻ പോവുകയാണ്, നിയോഗിക്കാൻ പോവുകയാണ്. കാലു, അപ്പോൾ ആ മലക്കുകൾ പറഞ്ഞു, അതജ്അലു ഫീഹാ, ആ ഭൂമിയിൽ നീ ആക്കുകയാണോ, മൻ യുഫ്സിദു ഫീഹാ, ഫസാദുണ്ടാക്കുന്ന, കുഴപ്പങ്ങളുണ്ടാക്കുന്ന, വയസ്ഫിക്കുദ്ദിമാ, രക്തം ചിന്തുകയും ചെയ്യുന്ന, യസ്ഫിക്കു എന്ന് പറഞ്ഞാൽ ചിന്തുക, ദിമായ രക്തം, വനഹ്നു ഞങ്ങളാകട്ടെ, നുസബ്ബിഹു നിന്നെ തസ്ബീ ചെയ്യുന്നു, പ്രകീർത്തിക്കുന്നു, ബിഹംദി അതേപോലെ തന്നെ, നുഖദ്ദിസുലക് നിന്നെ വാഴ്ത്തുകയും നിന്നെ തസ്ബീഹ് ചെയ്യുകയും പ്രകീർത്തിക്കുകയും പരിശുദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹു പറയുന്നു, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, ഖാല അള്ളാഹു പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത്, അറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. വളരെ കൃത്യമാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മലക്കുകളെ വിളിച്ചുകൊണ്ട്, മലക്കുകളോട് പറയുന്ന രംഗമാണ്, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ മലക്കുകൾ പറയുകയാണ്, എന്തിനാണ് അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിയോഗിക്കുന്നത്? ഞങ്ങളോ, ഞങ്ങളാകട്ടെ നിന്നെ മഹത്വപ്പെടുത്തുന്നു, പ്രകീർത്തിക്കുന്നു, നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയാണ്, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. നോക്ക്, നിങ്ങൾ ഇവിടെ വഇദ് ഖാല റബ്ബുക, വഇദ് എന്ന് പറഞ്ഞാൽ സന്ദർഭം എന്നാണ്. വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലും ഇതുമായി ആയത്തുകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട്, മൂസാ നബി അലൈഹി സ്വലാമിയുമായി ബന്ധപ്പെട്ടൊക്കെ വിശദീകരിക്കുന്ന ചില ഭാഗങ്ങളിൽ ഇങ്ങനെ കാണാം, വൈദ് കാല ഇബ്രാഹീമു ലിഅബീഹി, വൈദ് കാല റബ്ബി അരിനി കൈഫ തുഹ്യീൽ മൗത, വൈദ് കാല റബ്ബുഹു അസ്ലിം കാല അസ്ലംതു റബ്ബിൽ ആലമീൻ. വ്യത്യസ്ത ആയത്തുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട്. എന്താണ് അവിടെ പറയുന്നത്? സന്ദർഭം ശ്രദ്ധേയമാണ്. വൈദ് സന്ദർഭം, വൈദ് കാല മൂസാ ലി കൗമിഹി, മൂസാ നബി അലൈഹി സ്വലം തൻ്റെ സമുദായത്തോട് പറഞ്ഞ പിന്നെ സന്ദർഭം, വൈദ് ഖാല അല്ലാഹു ഈസാ, ഈസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ സന്ദർഭം. അപ്പോൾ ഇങ്ങനെ വൈദ് ഖാല, ഇത് ഖാല എന്ന് പറയുന്നത് പറയുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്, അതിൻ്റെ ആ രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെയാണ്, വളരെ സുപ്രധാനമായ ഒരു വിഷയമാണത്, അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ശ്രദ്ധ ചെയ്യുന്നു. വൈദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ. അപ്പോൾ വൈദ് ഖാല എന്താണ് പറയുന്നത്? ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ, ഒരു ഖലീഫയെ നിശ്ചയിക്കുന്ന, നിയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ഖലീഫ എന്നുള്ള വാക്ക് പിൻഗാമി, അതിൻ്റെ അർത്ഥം അനന്ത പിൻഗാമി, അനന്തരഗാമി, പ്രതിനിധി എന്നൊക്കെ അർത്ഥങ്ങൾ വരാവുന്ന ഒരു വാക്കാണ്. നമുക്കറിയാം ഭാഷാപരമായി ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ പോകുന്നു. നമ്മൾ കൂടുതലായി ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ചില സൂചനകൾ അറിയുകയും മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഏതൊരു ഭാഷയ്ക്കും അടിസ്ഥാനപരമായി മസ്ദർ തുടക്കമുണ്ടാകും. അപ്പോൾ ഹൽഫ് ഖുദ്ദാം എന്ന് പറയുന്നതിൻ്റെ വിപരീതം വെച്ചാൽ മുമ്പ് മുൻഭാഗം എന്നൊക്കെയാണ് ഖുദ്ദാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ നേരെ വിപരീതമാണ് ഹൽഫ്. ആ വാക്കിൽ നിന്നാണ് ഖലീഫ ഉണ്ടാവുന്നത്. ഖലീഫ എന്നുള്ള ആ പദത്തിൻ്റെ ബഹുവചനമായാണ് ഖലായിഫ് അല്ലെങ്കിൽ ഖുലഫ എന്നൊക്കെ ഉപയോഗിക്കാറുള്ളത്. ചർച്ചകൾ കൂടുതൽ പോകുന്നുണ്ട്, ആ ഭാഗം ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ, ഈ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോവുകയാണെന്ന് മലക്കുകളോട് പറയുന്ന സന്ദർഭമാണ്. അതിൻ്റെ അർത്ഥം ആശയമാണ്. ഇമാം റാഗിബ് അദ്ദേഹം ഈ പദത്തെ വിശദീകരിക്കുന്ന അൽ ഖിലാഫത്ത് എന്നുള്ള പദം അതിനെ വിശദീകരിക്കുന്ന ഇങ്ങനെ കാണും. അൽ ഖിലാഫത്തു നിയാബത്തുൻ അനിൽ ഗൈരി ഇമ്മാ ലി ഗൈബിഹി അൽ മൻദൂബ് അൻ ഹുവ ഇമ്മാ ലി മൗതിഹി വ ഇമ്മാ ലി അജ്സിഹി വ ഇമ്മാ ലി തശ്രീഫിൽ മുസ്തഖലിഫ് വ അലാ ഹാദൽ വജ്ഹിൽ അഖീർ ഇസ്തഹ്ലഫുല്ലാഹു അലാ ഔലിയാഹു ഫിൽ അർദ്. ഖിലാഫത്ത് എന്നാൽ മറ്റൊരാൾക്ക് പകരം നിൽക്കുക എന്നാണ്. ഒന്നുകിൽ ആർക്കു വേണ്ടി പകരം നിൽക്കുന്നുവോ, അയാളുടെ അഭാവ നിമിത്തമോ, അല്ലെങ്കിൽ അയാളുടെ മരണ നിമിത്തമോ, അല്ലെങ്കിൽ അയാളുടെ കഴിവുകേട് നിമിത്തമോ, അല്ലെങ്കിൽ ഖലീഫയാക്കപ്പെടുന്ന ആളെ ബഹുമാനിക്കാൻ വേണ്ടിയോ. ഈ അവസാന വിധത്തിലാണ് അള്ളാഹു അവൻ്റെ ഔലിയാഇനെ അവൻ്റെ മിത്രങ്ങളായി ആളുകളെ ഭൂമിയിൽ ഖലീഫയാക്കിയെന്ന് പറഞ്ഞു. അവസാനത്തെ കാര്യം ബഹുമാനത്തിൻ്റെ രീതിയിൽ എന്ത് ചെയ്തു, ഖലീഫയാക്കപ്പെടുന്ന ആളെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പോൾ ബഹുമാനപരമായിട്ടാണ്. പിന്നെ ഈ ചർച്ചകൾ പോകുന്നു. എന്നിട്ട് അതിൻ്റെ ചുരുക്കം ഇവിടെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന് ആരെക്കുറിച്ചെങ്കിലും എവിടെയെങ്കിലും പ്രയോഗിച്ച് കണ്ടാൽ അത് അള്ളാഹു ഖിലാഫത്ത് സ്ഥാനം നൽകി ബഹുമാനിച്ച ആൾ എന്ന അർത്ഥത്തിലല്ലാതെ. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അള്ളാഹു ബഹുമാനം പിന്നെ ഖിലാഫത്ത് നൽകി ബഹുമാനിച്ച ആളെന്ന അർത്ഥമാണ് അതിന് എന്ത് ചെയ്യേണ്ടത്, ആ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അള്ളാഹുവിൻ്റെ പിൻഗാമി എന്നോ പ്രതിനിധി എന്നോ ഉള്ള അർത്ഥത്തിലായിരിക്കുവാൻ നിവൃത്തിയില്ല എന്ന് സ്പഷ്ടമാണ് എന്നാണ് ആ പദത്തിൻ്റെ ഒരു വിശദീകരണമായി പിന്നെ മമാനു മൗലവി ആ ഭാഗം നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ഇനിയും ധാരാളം ചർച്ചകളൊക്കെ കടന്നു വരുന്നുണ്ട്, ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാവുന്നത് ഇമാം ഇബ്നു കസീർ ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ എന്ന് പറഞ്ഞതിൽ അർത്ഥമായിക്കൊണ്ട് അവിടെ ക്ലിയറായി. ആ ഭാഗം വിശദീകരിക്കരുന്നത് ഇങ്ങനെയാണ്: കർണൻ ബഅദ കർണി വജീലൻ ബഅദ ജീലി ഐ ഖൗമൻ യഖ്ലുഫു ബഅളുഹും ബഅളുഹും ബഅളാ. അതായത് ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയും ഒരു കാലക്കാർക്ക് ശേഷം മറ്റൊരു കാലക്കാരുമായി കൊണ്ട് ചിലർക്ക് പിന്നിൽ ചിലർ വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ വല്ലതി ജാലക്കും ഖലായിഫ് ഫില്ലർലി തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ അവിടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഭാഗം വിശദീകരിക്കുകയാണെങ്കിൽ ധാരാളം ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നുണ്ട്. തൽക്കാലം നമ്മൾക്ക് പിന്നെ ആ വാക്ക് അതിൻ്റെ ആശയം ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഖലായിഫ് ഖലീഫ എന്ന് പറഞ്ഞാൽ ഒരു തലമുറയുടെ ശേഷം മറ്റൊരു തലമുറയായി ഭൂമിയിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സമുദായങ്ങളായിട്ടാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ഖിലാഫത്ത് കൊണ്ട് ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞ സന്ദർഭത്തിൽ മലക്കുകൾ പറയുന്ന മറുപടിയും ആണ് ഇനി ബാക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? കാലു നുസബ്ബിഹ്, അവർ പറയാൻ കാലു ഞങ്ങളാണെങ്കിലോ ഈ കുഴപ്പങ്ങളും അതേപോലെ തന്നെ രക്തം ചിന്തുന്ന ഒരു വിഭാഗത്തെയാണോ ഈ ഭൂമിയിലാക്കാൻ പോകുന്നത്, ഞങ്ങളോ നിനക്ക് തസ്ബീഹിൻ്റെ നാമം വാഴ്ത്തുകയും മഹത്വത്തെ പ്രകീർത്തിക്കുകയും പരിശുദ്ധിയെ വാഴ്ത്തുകയൊക്കെ ചെയ്യുന്നവരാണല്ലോ എന്ന് പറയുകയാണ്. നമുക്കറിയാം അള്ളാഹുവിൻ്റെ വിശിഷ്ട സൃഷ്ടികളാണ്, ആദരണീയരായ സൃഷ്ടികളാണ് മലക്കുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തുകയും തസ്ബീഹ് ചെയ്യുകയും അവൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിക്കുകയാണ്, യാതൊരു വിട്ടുവീഴ്ചയുമില്ല, അല്ലെങ്കിൽ യാതൊരു കൽപ്പനകൾ അനുസരണക്കേട് കാണിക്കാത്ത അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ പറയുന്നത്, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅമറൂൻ, എന്താണോ അള്ളാഹു പറയുന്നത് അത് കൃത്യമായി പാലിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. അവർ തസ്ബീഹ് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു. വത്തറൽ മലായിക്കത്ത് ഹാഫീന മിൻ ഹൗലിൽ അർശ് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. സൂറത്തു സുമറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരു ഭാഗത്ത് വിസ്തരിക്കുന്നവയാണ്. അള്ളാഹുവിൻ്റെ മലക്കുകൾ അവൻ്റെ അർശിനു ചുറ്റും ചുറ്റുകയും അതേപോലെ തന്നെ അവൻ തസ്ബീഹ് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് അവിടെ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ വിശിഷ്ടമായിട്ടുള്ള വിശിഷ്ടരായ സൃഷ്ടികളാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. വലിയ ഇബാദു മുക്കറമൂൻ, ആദരണീയരായ സൃഷ്ടികൾ. അതിൽ അവർക്ക് ക്ഷീണമോ തളർച്ചയോ ആ വിഷയത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും തസ്ബീഹ് ചെയ്യുന്ന കാര്യങ്ങളിൽ യാതൊരു ക്ഷീണമോ അലസതയോ അവർ പ്രകടിപ്പിക്കാതെ കൃത്യമായി പാലിക്കുന്നവരാണ് മലക്കുകൾ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അപ്പോൾ ഇതിന് മറുപടി അള്ളാഹു പറഞ്ഞു, കാല ഇനി അയലോ മാലാത്താലും നിങ്ങൾക്കറിയാത്ത പലതും, അല്ലെങ്കിൽ അറിയാത്ത അറിയാം, എനിക്കറിയാം, ഇനി അയലോ മാലാത്താലും നിങ്ങൾക്കറിയാത്തൊരു വിഷയം അറിയാം എന്നുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ആയത്തുകളിലൊക്കെ നമുക്ക് പിന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നതായി കാണാൻ പറ്റും. ഇപ്പം ഏതായാലും വളരെ അതിന് പേരുമായി ബന്ധപ്പെട്ട് മഹത്വത്തെ മനസ്സിലാക്കി തരുന്ന, മനുഷ്യ സമൂഹത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി തരുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണിത്. മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ ഇപ്പോൾ മലക്കുകളെ അറിയിക്കുന്ന അതിലുള്ള യുക്തി രഹസ്യങ്ങൾ എന്താണ് എന്നുള്ള ചർച്ചകളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന നന്നായിരിക്കും. ഒന്നെന്താ വെച്ചാൽ, മനുഷ്യന് ഇതര സൃഷ്ടികളിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ, ചില പ്രത്യേകതകളുണ്ട് എന്ന് ആ മലക്കുകളെ ബോധ്യപ്പെടുത്തുക എന്നാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരസ്പരം കൂടിയാലോചിക്കുകയും പരസ്പര അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്യുക എന്നുള്ള രീതി വളരെ പ്രധാനപ്പെട്ട. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇവരോട് ഈ വിഷയം പറയുകയോ അവരുടെ അഭിപ്രായങ്ങൾ ആരായുകയോ ഒന്നും അറിയേണ്ട ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു സന്ദർഭത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കുമ്പോൾ ഉള്ള അഭിപ്രായങ്ങൾ ആരായുകയാണ്. അതോടൊപ്പം തന്നെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുക. അവരെ അള്ളാഹു പിന്നെ ആദം നബി അലൈഹി സ്ലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് അവരെ ശ്രദ്ധ തിരിക്കുകയും അവരിൽ നിന്നുള്ള പ്രകടമായ അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരണം അനുസരിച്ച് അവരുടെ ധാരണ ശരിപ്പെടുത്തി കൊടുക്കുക തുടങ്ങി ഇങ്ങനെ പല അഭിപ്രായങ്ങളും അതുമായി ഉദ്ദേശങ്ങളുണ്ടായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും അല്ലാഹു അലം, ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.